Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 23-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെ വാക്യങ്ങൾ. സാഹോദര്യത്തിലുള്ള തെറ്റുതിരുത്തലിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രതിപാദിക്കുന്നത്. തെറ്റു ചെയ്യുന്നവനെ തിരുത്തുന്നത് ഒരു സാഹോദര്യ ദൗത്യമാണ്, അത് ഉത്തരവാദിത്വമാണ്, അത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ധർമ്മമാണ്. ഒരു സഹോദരന് വീഴ്ചയുണ്ടാകുമ്പോൾ അത് നമ്മെ വേദനിപ്പിക്കുന്നു. സാഹോദര്യത്തിലും ഉപവിയിലും അവനെ തിരുത്താൻ നാം ബാധ്യസ്ഥനാണ്. ആദ്യം വ്യക്തിപരമായവനോട് ക്ഷമയോടെ സംസാരിക്കണം, ചെയ്ത തെറ്റ് മനസ്സിലാക്കിക്കൊടുക്കാൻ പരിശ്രമിക്കണം. ഇന്നത്തെ ആദ്യ വായനയിൽ എസേക്കിയൽ പ്രവാചകൻ പറയുന്നത്, ദുഷ്ടരെ ദുർവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാത്തവൻ ദുർവൃത്തിയിൽ മുങ്ങിമരിക്കും എന്നാണ്. തെറ്റുതിരുത്താൻ സഹോദരൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിക്കുന്ന അടുത്ത പടി ഒന്നോ രണ്ടോ പേരെ കൂട്ടിക്കൊണ്ടുവന്ന് അവനോട് സംസാരിക്കുക, മാധ്യസ്ഥ്യം പറയുക. എന്നിട്ടും ശരിപ്പെടുന്നില്ലെങ്കിൽ മൂന്നാമത്തെ നടപടിയായിട്ട് സമൂഹത്തെ അറിയിക്കുക. ഈ ക്രമങ്ങൾ വ്യക്തമാക്കുന്നത് സഹോദരങ്ങളെ സഹായിക്കുന്നതിലും അവരുടെ തെറ്റുകൾ തിരുത്തുന്നതിലും നാം എത്രത്തോളം ദത്തശ്രദ്ധരായിരിക്കണം എന്നാണ്. ഒരുവൻ, ഒരു സഹോദരൻ നമുക്ക് നഷ്ടമായി പോകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അങ്ങനെ കൂട്ടായ്മയും സമാധാനവും കുടുംബത്തിലും സമൂഹത്തിലും നിലനിർത്തുകയാണ് ഈ സാഹോദര്യ തിരുത്തലിൻ്റെ ലക്ഷ്യമെന്നോർക്കണം. സഹോദരൻ്റെ തെറ്റുകൾ കൊട്ടിഘോഷിച്ച് അത് വാർത്തയാക്കുക, പറഞ്ഞു പരത്തുക, ഉദ്യോഗജനകമാക്കുക എന്നായിരിക്കരുത് ഇതിൻ്റെ ലക്ഷ്യം. മറിച്ച് മാന്യത, വിവേകം, എളിമ, ജാഗ്രത എന്നിവയോടെ തെറ്റുകാരനായ സഹോദരനെ സമീപിക്കാനും സഹായിക്കാനും തിരുത്താനും അങ്ങനെ കുടുംബത്തിലും സമൂഹത്തിലും സമാധാനം കൈവരിക്കാനുമാണ് നാം പരിശ്രമിക്കേണ്ടത്. അന്യായമായൊരു വിമർശനം സഹോദരനെതിരെ നാം അഴിച്ചുവിടുമ്പോൾ അത് അവനെ നശിപ്പിക്കുകയാണ്, അത് തേജോവധം ചെയ്യുകയാണ്. ആദ്യം തന്നെ അയാളെ മുറിപ്പെടുത്താതെ വ്യക്തിപരമായി സംസാരിക്കണമെന്നാണ് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇനി വ്യക്തിപരമായ തിരുത്തലുകൾ പരാജയപ്പെടുമ്പോൾ മാത്രമാണ് സാക്ഷികളുടെയും സമൂഹത്തിൻ്റെയും സാന്നിധ്യത്തിലുള്ള ഒരു ചർച്ച നാം നടത്തേണ്ടത്. തെറ്റ് വ്യക്തിപരമാണെങ്കിലും അതിനൊരു സാമൂഹിക മാനമുണ്ട് എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. വ്യക്തിയുടെ മോശമായ സംസാരം, പെരുമാറ്റം സമൂഹത്തിലും കുടുംബത്തിലും നിഷേധാത്മകമായ ചലനങ്ങളുണ്ടാക്കും, സംശയമില്ല. ഇന്ന് തെറ്റുതിരുത്താൻ പൊതുവെ എല്ലാവർക്കും ഇഷ്ടക്കുറവാണ്. എന്തിന്? തെറ്റും കള്ളത്തരവും അംഗീകരിക്കാത്ത ഒരു കാലഘട്ടമാണിതെന്ന് തോന്നിപ്പോകും. തെറ്റുതിരുത്താനും സമൂഹത്തിലോ സഭയിലോ നവീനതയോ നവോദ്ധാരണമോ കൊണ്ടുവരാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ പിന്നെ അവരെ മാറ്റാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള പ്രവണതയാണ് പൊതുവെ ഇന്ന് നാം കാണുന്നത്. തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ പ്രശ്നമായി, തെറ്റ് അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല അത് ചൂണ്ടിക്കാട്ടിയവനെ തിരിച്ചടിക്കാനാണ് അടുത്ത നീക്കം. തെറ്റുതിരുത്താൻ തുറവും തെറ്റുൾക്കൊള്ളാൻ എളിമയും ക്ഷമയുമുള്ളവർ സമൂഹത്തിൽ നന്മയുടെ പ്രയോക്താക്കളാകുമെന്നതിൽ സംശയമില്ല. അവർ വളരും, അവർ കൂടുതൽ നന്മ ചെയ്യും. ക്രിസ്തു ഇന്നു നമ്മെ പഠിപ്പിക്കുന്ന തെറ്റുതിരുത്തലിൻ്റെ അടിസ്ഥാന ലക്ഷ്യം കൂട്ടായ്മയാണ്. നിങ്ങൾ നന്മയിലേക്കും സാഹോദര്യത്തിലേക്കും തിരിഞ്ഞാൽ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും, ഇവിടെ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടും. അതിനാൽ ഈ കൂട്ടായ്മ സ്വർഗീയമാണ്, ദൈവികമാണ്, ദൈവമാണ് ഇത് യാഥാർത്ഥ്യമാക്കുന്നത്. കാരണം എവിടെ സ്നേഹമുണ്ടോ, എവിടെ സാഹോദര്യമുണ്ടോ, അവിടെ ദൈവമുണ്ട്. ദൈവികതയിൽ ഐക്യവും കൂട്ടായ്മയും നിലനിൽക്കും. എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ക്രിസ്തു നമ്മെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ടല്ലോ. തെറ്റ് തിരുത്തേണ്ട വിധത്തെക്കുറിച്ച് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന വചനഭാഗം ലോകത്തിൻ്റെ യുക്തിക്ക് ഇണങ്ങാത്ത സുവിശേഷ കാരുണ്യമാണ്. എന്തിന്? ശത്രുവിനെ സ്നേഹിക്കുന്നതും നന്മ ചെയ്യുന്നതും ആശീർവദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അന്യോന്യം സഹകരിക്കുന്നതുമായ സ്വപരിത്യാഗത്തിൻ്റെ മൗലികമായ യുക്തിയാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. സർവോപരി ശത്രുസ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ക്രിസ്തുമാർഗത്തിന് ആധാരം ദൈവിക കാരുണ്യമാണെന്നോർക്കണം. അത് ലോകത്തിൻ്റെ യുക്തിക്ക് ഇണങ്ങാത്തതുമാണ്. അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന ക്രിസ്തുശൈലിയാണിത്. ഇതുതന്നെയാണ് സുവിശേഷത്തിൻ്റെ നവീനതയും മൗലികമായ വീക്ഷണവും. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ എളുപ്പമല്ലാത്ത വെല്ലുവിളി. പിന്നെ ക്രൈസ്തവനായിരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ദൈവകൃപയാണ്, അത് ഒരു ദൈവവിളിയാണ്. ക്രിസ്തു പഠിപ്പിച്ച നിലപാട് കാരുണ്യത്തിൻ്റേതാണ്, അത് മാനുഷിക യുക്തിയുടേതല്ല. ക്ഷമിക്കാൻ കഴിവുള്ളത് മനുഷ്യർക്കാണ്, അതുപോലെ തന്നെ ക്ഷമിക്കാൻ കഴിവില്ലാത്തതും മനുഷ്യർക്ക് തന്നെയാണ്. എന്നാൽ ക്രിസ്തു ശിഷ്യർക്ക് അത് കഴിയേണ്ടതാണ്. അനുദിനം ഉരുവിടുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന മനോഹരമായ പ്രാർത്ഥനയിലെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന പ്രയോഗത്തോട് യുക്തിഭദ്രമായും ആത്മീയ അവബോധത്തോടും കൂടെ ഇണങ്ങി ജീവിക്കാൻ നാം അനുദിനം പരിശ്രമിക്കണം. ഇനി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ദുഃഖാനുഭവങ്ങൾ നമ്മുടെ ജീവിത നിലപാടുകളെ നിഷേധാത്മകമാക്കരുത്, അതുപോലെ തന്നെ വിപരീതാത്മകമാക്കാനും ഇടയാക്കരുത്. അതുപോലെ നമുക്ക് ലഭിച്ച പീഡനത്തിൻ്റെയും ശത്രുതയുടെയും സമാനമായ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ മേൽ നാം അടിച്ചേൽപ്പിക്കരുത്. ഇത് ക്രിസ്തു പകർന്നു നൽകുന്ന ശത്രുസ്നേഹമാണ്. ശത്രുവിനെ സ്നേഹിക്കുന്ന, അളവില്ലാതെ ക്ഷമിക്കുന്ന, പകരം വീട്ടാത്ത സ്നേഹശാഠ്യമാണിത്. ഒരു മുത്തശ്ശി കഥയായി തോന്നാമെങ്കിലും ഇത് ക്രിസ്തീയ മൂല്യമാണ്, സുവിശേഷ മൂല്യമാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുറിപ്പാടുകളെ സൗഖ്യപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാധ്യമം സാഹോദര്യത്തിലുള്ള തെറ്റുതിരുത്തലിൻ്റെയും ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെയും ശൈലിയാണ്. ക്ഷമിക്കുന്ന സ്നേഹം ദൈവിക ദാനവും ദൈവിക ഭാവവുമാണ്. നമ്മുടെ ശകാരങ്ങളോ എന്തിന് നല്ല വാക്കോ ഉപദേശമോ ഒന്നും ഇന്നത്തെ ലോകത്ത് ആരെയും സൗഖ്യപ്പെടുത്തണമെന്നില്ല, നന്നാക്കണമെന്നില്ല. കാരണം നിസ്സംഗത ഇന്നത്തെ ലോകത്തിൻ്റെ മുഖമുദ്രയായി മാറിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മുറിപ്പാടുകളെ സുഖപ്പെടുത്താൻ ക്രിസ്തുവിന് സാധിക്കും. ക്രിസ്തു പഠിപ്പിക്കുന്ന ക്ഷമയുള്ള സ്നേഹത്തിന് സാധിക്കും. കാരണം മനുഷ്യൻ കടന്നു പോകേണ്ടിയിരിക്കുന്ന എല്ലാ ദുരന്താനുഭവങ്ങളുടെയും ആഴം ക്രിസ്തു കണ്ടറിഞ്ഞു, കണ്ടുകഴിഞ്ഞു. അതിനാൽ അവിടുത്തേക്ക് നമ്മുടെ മുറിവുകളെ സുഖപ്പെടുത്താനാകും. ആണിപ്പാടുകളുടെ പഞ്ചക്ഷതങ്ങളുള്ള അവിടുത്തേക്ക് മനുഷ്യൻ്റെ മുറിവുണക്കാനാകും. ക്ഷമയുടെയും ശത്രുസ്നേഹത്തിൻ്റെയും പാഠം തന്നെയാണ് അതിനുള്ള ഏകമാർഗം. ക്ഷമിക്കുക, പരസ്പരം തിരുത്തുക, അന്യോന്യം സഹായിക്കുക. ദൈവത്തിൻ്റെ മുൻപിൽ നാം ബലഹീനരും മാപ്പിരക്കുന്ന പാപികളുമാണ്. ഞാൻ ആരുമല്ല നിന്റെ മുന്നിൽ എൻ്റെ ദൈവമേ, ഞാൻ തൃണം മാത്രമാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഉദ്ബോധിപ്പിച്ചത്, നാം ആരെയും വിധിക്കരുത്, മറിച്ച് സാഹോദര്യത്തിൽ തെറ്റുകൾ ക്ഷമിച്ചും തിരുത്തിയും ജീവിക്കാൻ, കൂട്ടായ്മയിൽ ജീവിക്കാൻ പരിശ്രമിക്കണം. അതിനാൽ സഹോദരൻ്റെ ബലഹീനത തിരിച്ചറിയും മുൻപേ എന്നിലും കുറവുകളുണ്ട് എന്ന അവബോധം ഉണ്ടായിരിക്കണം. ബലഹീനതകൾ മനസ്സിലാക്കിത്തരുന്നതും നമ്മെ അനുതാപത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും ക്ഷണിക്കുന്നതും ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. നാൽക്കവലയിൽ നിന്നും ദുഷ്ടരെയും ശിഷ്ടരെയും ഒരുപോലെ തൻ്റെ വിരുന്നുമേശയിലേക്ക് ക്ഷണിക്കുന്ന സുവിശേഷത്തിലെ ആതിഥേയൻ ക്രിസ്തുവിനെയാണ് നാം എന്നും ഓർക്കേണ്ടത്, നാം എന്നും മാതൃകയാക്കേണ്ടത്. പൗലോസ് അപ്പസ്തോലൻ്റെ വാക്കുകളിൽ ദൈവകൽപ്പനയും നമ്മുടെ കടമയുമാണ് പരസ്പരം സ്നേഹിക്കുകയെന്നത്. എന്തെന്നാൽ നിയമം സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ്. ദൈവത്തിൻ്റെ കാരുണ്യസമൃദ്ധിയാണ് നാം ഇവിടെ കാണേണ്ടത്. ഈ ദൈവിക കാരുണ്യം അനുദിന ജീവിതത്തിൽ സഹോദരങ്ങളോട് പങ്കുവച്ച് ജീവിക്കാം. സകലരെയും സഹോദരങ്ങളായി ഉൾക്കൊള്ളാനും എല്ലാ മനുഷ്യരെയും സോദരത്വേന കാണാനും തെറ്റുക്ഷമിക്കാനും കുറവുകൾ ഉൾക്കൊള്ളാനുമുള്ള പ്രകാശം ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി അനുദിനം പരിശ്രമിക്കാം.
യേശുവേ സഹായം. യേശുവേ യേശുവേ, നീ മാത്രമെൻ സഹായം.
ഈ ഗാനം ആലപിച്ചത് കെസ്റ്ററാണ്. ഗാനരചന ഫാദർ തദേവൂസ് അരവിന്ദത്ത്, സംഗീതം വയലിൻ ജേക്കബ്.
നീതിക്കുവേണ്ടി ഞാൻ പൊരുതിടുമ്പോൾ ശത്രുക്കൾ എൻ ചുറ്റും പെരുകിയപ്പോൾ ചുറ്റും പെരുകിയപ്പോൾ അന്നെന്നെ തറയ്ക്കാൻ കുരിശുമായി വന്നവരെ സമർപ്പിച്ചിതാ യേശുവിൻ മുൻപിൽ പൂർണമായി മാപ്പു നൽകുന്നു. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ശക്തിയാൽ നിറയ്ക്കണമേ, മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ സഹായം. സ്നേഹമുള്ളോരെന്നു കരുതി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു. ശക്തിയാൽ നിറയ്ക്കണമേ, മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ എൻ യേശുവേ, നീ മാത്രമെൻ സഹായം. നീ മാത്രമെൻ സഹായം.
ആണ്ടുവട്ടം 23-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.